الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أعوذ بالله السميع العليم من الشيطان الرجيم وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون وما أوتي النبيون من ربهم لا نفرق بين أحد منكم ونحن له مسلمون وإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم صدق الله العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാദത്തിലുള്ള ഈ ഖുർആൻ പഠനം സാലിഹായ ഒരു അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മള് സൂറത്തുൽ ബക്കറയിലെ 134 ആയത്തുകളാണ് ഇതിനകം പഠിച്ചത്. ഇനി 135 മുതലുള്ള ആയത്തുകളാണ് എടുക്കാനുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ ഇന്നൊരു ജുസ് നമുക്ക് തീർക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ചില ആളുകൾക്ക് സ്പീഡ് ഉണ്ട് എന്ന ഒരു ആക്ഷേപമൊക്കെ ഉണ്ട്, അല്ലെ, പ്രയാസമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. ഇൻഷാല്ലാ ഖുർആൻ കുറയാൻ നിർത്തുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന്, കഴിഞ്ഞ ക്ലാസ്സില് ഏറ്റവും അവസാനം ഓതി വെച്ച ആയത്ത് തിൽക്ക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനു യഅ്മലൂൻ. ഇതേ ആയത്ത് തന്നെയാണ് ഈ പേജിന്റെയും അവസാന ഭാഗത്തുള്ളത്. അപ്പൊ ഒന്നുകൂടി അവിടെ വിശദീകരിക്കുമ്പോൾ ഇതിലെ അവ്യക്തതകളൊക്കെ മനസ്സിലാവും. മാത്രമല്ല, എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റിൽ ആ ക്ലാസ് മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകി ഉദ്ദേശിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതേപോലെ മുൻകാല പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമാണ്. യഥാർത്ഥത്തിൽ അഹ്ലി കിതാബ് ആ പ്രവാചകന്മാരുടെ പാത പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു ചെയ്തു. അല്ല, അവസാനം പറഞ്ഞത് അവരുടെ പൂർവികരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനൊന്നും ആവില്ല, അവർ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്കാണ്. ലഹാ മാ കസബത് വലക്കും മാ കസബ്ത്, നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. മറ്റൊരാളുടെ പാരമ്പര്യവും പൂർവികത്തൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണം എന്ന വ്യക്തമായ നിർദ്ദേശമാണ് അവിടെ നൽകിയത്. ഇനി ഇതേ ആശയത്തിൽ തന്നെ അവരുമായുള്ള സംവാദം നടക്കുക. നമ്മൾ എന്തിനാണ് ഇത് ഇത്രയെന്ന് പറഞ്ഞാൽ, ലോകത്തിലെ രണ്ട് പ്രമുഖ മതവിഭാഗങ്ങളെ അതേപോലെ തന്നെ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്യുകയാണ്. വളരെ കൃത്യമായി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമായതുകൊണ്ടാണ് ഇത് കുറെ വിശദമായി തന്നെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. ഇനി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ദീനുൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് എതിർക്കുന്നതിൽ പിന്നെ യഹൂദന്മാരും ക്രൈസ്തവരും ഒറ്റക്കെട്ടാണ്, അവരൊന്നാണ്. യഥാർത്ഥത്തിൽ അവർ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ളവരാണ്. അവര് പറയാറുണ്ട് ലൈസത്തിൽ യഹൂദു അലാശെ വലൈസത്തിൽ നസാർ അലാശെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അവരൊന്നും അല്ലാന്ന് പറയാറുണ്ട്. ഇസ്ലാമിനെ എതിർക്കുന്നത് പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ ആദർശത്തെ എതിർക്കുന്നതിൽ അവരൊറ്റക്കെട്ടാണ്. ലോകത്തൊന്നും എന്നും അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവൻ കരുതേണ്ടത് ജൂതന്മാർ പറഞ്ഞു നടക്കുന്നത് ക്രൈസ്തവൻ ദൈവപുത്രനായി കരുതി നടക്കുന്ന പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ വധിച്ചു എന്ന് പറയുന്ന ആളുകളാണ്. തങ്ങളുടെ എല്ലാം ആയ ഈസാ അലൈഹിസ്സലാമിനെ വധിച്ചവരാണ് ഞങ്ങൾ. വധിച്ചോ ഇല്ലാതെ വേറെ കാര്യം, അവർക്ക് തോന്നിയതാണ് അവനമ്മ കത്തലൂഹു, അവരങ്ങനെ വധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവർ വധിച്ചു എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അവരാണ് ഈ വലിയ ഐക്യത്തോട് കൂടിയിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി വരുന്നത്. കാരണം ഇസ്ലാം ആ രണ്ട് ദർശനങ്ങളുടെയും അടിസ്ഥാനപരമായ അസ്തിത്വത്തെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുക അവരുടെ മുഖ്യ അജണ്ടയിൽപ്പെട്ടത് അന്നും എന്നും ഇന്നും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഒരു പ്രയോഗമാണ് അടുത്ത ആയത്തിൽ അവർ നടത്തുന്നത്. വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഖ്തദു ഖുൽ ബൽ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. വഖാലു, അവർ പറയുന്നു, അവർ ആവശ്യപ്പെടുന്നു. അവർ നിന്ന് ജൂതന്മാരും ക്രൈസ്തവരും ആവശ്യപ്പെടുന്നു, കൂനു നിങ്ങളാകുവീൻ, ഹൂദ യഹൂദികളാകുവീൻ, അല്ലെങ്കിൽ യഹൂദ മതം സ്വീകരിച്ചവരാകുവീൻ, ഔ അല്ലെങ്കിൽ നസാറ ക്രിസ്തു മതം സ്വീകരിച്ചവരാകുവീൻ. ഖുൽ, എന്നാൽ താങ്കൾ പറയുക, നീ പറയുക, മുഹമ്മദ് നബിയോട് പറയാം. ബൽ, അല്ല, മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹീമിന്റെ മാർഗത്തെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഹനീഫ, ആർജവത്തോടെ അല്ലെങ്കിൽ നിഷ്കളങ്കമായി മറ്റെല്ലാം വെടിഞ്ഞ് ഋജുമാനുസനായ ഇബ്രാഹീമിന്റെ മതവുമാണ് മില്ലത്തിനെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒമാക്കാന മിനൽ മുശിരിക്കീൻ, ഇബ്രാഹിം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. അടുത്തൊന്നും കൂടി നോക്കൂ. വഖാലു, അവർ പറയുന്നു, ആവശ്യപ്പെടുന്നു, കൂനു ഹൂദന്നൌ നസാറ, നിങ്ങൾ യഹൂദ മതം സ്വീകരിച്ചവരോ ക്രൈസ്തവ മതം സ്വീകരിച്ചവരോ ആയിത്തീരുവിൻ എന്നാണ് അവർ പറയുന്നത്. തഹ്തദു, ആ തഹ്തദു ഞാൻ പറയാൻ പറ്റൂ, എങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും, എങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും. ഖുൽ, എന്നാൽ പറയുക, ബൽ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, ഞങ്ങൾ ഇബ്രാഹീമിന്റെ മതത്തെയാണ് സ്വീകരിക്കേണ്ടത്. എല്ലാറ്റിനെയും വെടിഞ്ഞ് ഹനീഫ എന്ന് പറഞ്ഞാൽ എല്ലാം വെടിഞ്ഞ് ഇബ്രാഹീമിന്റെ മതത്തെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒമാ ഖാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനല്ല. അപ്പൊ അഹ്ലു കിതാബുകാരുടെ ഒരു ആവശ്യകതയാണ്, യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോട് പറയാറ് കൂനു ഹൂദ ഔ നസാറ, ഒന്നുകിൽ ഞങ്ങൾ യഹൂദന്മാരാവുക, യഹൂദന്മാർ അങ്ങനെ പറയും ഞങ്ങൾ യഹൂദ മതം സ്വീകരിക്കും, ക്രിസ്ത്യാനികൾ പറയും നിങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കും, എങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. സന്മാർഗം പ്രാപിക്കാനുള്ള ഒരു മാർഗം യഹൂദ മതം സ്വീകരിക്കലോ ക്രിസ്തു മതം സ്വീകരിക്കലോ ആണ്. ഇതാണ് അവരാവശ്യപ്പെട്ടിരുന്നത്, അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അവർ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ രണ്ട് മതങ്ങളെ ഉള്ളൂ, അത് യഹൂദ മതവും ക്രൈസ്തവ മതവും, അല്ലാതെ മൂന്നാമതൊരു മതമൊന്നുമില്ല. അങ്ങനൊരു മതത്തിന്റെ ആവശ്യമില്ല. മുഹമ്മദ് നബിക്കും കൂട്ടർക്കും സന്മാർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഒന്നുകിൽ ക്രിസ്തു മതം സ്വീകരിക്കുക അല്ലെങ്കിൽ ജൂതമതം സ്വീകരിക്കുക, അല്ലാതെ മറ്റൊരു മതത്തിന്റെ ആവശ്യമില്ല. കാരണം ഇതിലാണ് പ്രവാചകന്മാരൊക്കെ ഉള്ളത്, അതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞിരുന്നു. ഇത് വളരെ പ്രമുഖരായ ജൂത പ്രമാണിമാരും ജൂത പ്രമുഖരായ ആളുകളും പുരോഹിതന്മാരും നബിയുടെയും സഹാബത്തിന്റെ അടുക്ക വന്ന് സഹാബാക്കളുടെ മുമ്പിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ കഅബ് ബിൻ അഷ്റഫിനെ പോലെയുള്ള, മാലിക് ബിൻ സൈഫിനെ പോലെയുള്ള ആളുകൾ, അതേപോലെ ഇബിനു സൂരിയെ പോലെയുള്ള ചില ജൂത പ്രമാണിമാർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ ജൂത മതം സ്വീകരിക്കുക, എന്നാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. ഇതിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹു താല വിശദീകരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പറയേണ്ടത് ജൂതമതത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും ഒക്കെ കുലപതിയായ, അവരൊക്കെ അംഗീകരിക്കുന്ന സാക്ഷാൽ ഇബ്രാഹീമിന്റെ മതമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇബ്രാഹിം ജൂതനായിരുന്നല്ലോ, കാരണം യഹൂദ മതം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ശേഷം രൂപപ്പെട്ടതാണ്. ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ക്രൈസ്തവ മതം രൂപപ്പെട്ടത്. ഇനി മൂസാ നബിക്ക് ശേഷമാണ് യഹൂദ മതം രൂപപ്പെട്ടത്. ക്രിസ്തുവിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് ക്രൈസ്തവ മതം, ക്രൈസ്തവത എന്ന് പറയുന്ന ക്രൈസ്തവ മതം രൂപപ്പെട്ടു വന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇബ്രാഹിം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ബഹുദൈവ വിശ്വാസിയോ മറ്റ് ഘടനയിലുള്ള ആളോ ആയിരുന്നില്ല. അതുകൊണ്ട് വിഗ്രഹപഞ്ചകനായ വിഗ്രഹാരാധനയെ എതിർത്ത യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ഇബ്രാഹിമിന്റെ മതമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായ ഇബ്രാഹിമിന്റെ മതം. നിഷ്കളങ്കമായ ഹനീഫ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ചേരാത്ത വളരെ നിഷ്കളങ്കമായ ഒരു മതദർശ ഒരു ആദർശ വീക്ഷണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വെച്ചു പുലർത്തിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ പറയുന്ന യഹൂദായുസും ക്രിസ്ത്യാനിസും ഒക്കെ പിന്നെ രൂപപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വരേണ്ടത് ആദ്യത്തിലേക്ക് എന്റെ എന്നാണ് ചിത്രത്തിൽ വളരെ കൃത്യമായി അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തകാലത്ത് അതിന്റെ വിശദീകരണമാണ്. ഊരു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ് വയാഖൂബ വല്ലസ്ബാത്തി വമാ ഊതിയ മൂസാ വഈസ വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫത്തിഖു ബൈന അഹദിൻ മിൻകും വനഹ്നു ലഹു മുസ്ലിമൂൻ. വളരെ കൃത്യമായിട്ട് ആ പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർത്ഥം നോക്കുകയുള്ളൂ. കൂലൂ, നിങ്ങൾ പറയുക സത്യവിശ്വാസികളെ, നിങ്ങൾ പറയേണ്ടത് എന്താണ്? ആമന്ന ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും. വമാ ഉൻസില ഇലാ ഇബ്രാഹീമ, ഇബ്രാഹീമിന് ഇറക്കപ്പെട്ടതിലും. വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്, അവരുടെ സന്താനങ്ങൾ. അസ്ബാത് എന്താ ഞാൻ പറയാം. വമാ ഊതിയ മൂസാ, മൂസാക്ക് നൽകപ്പെട്ടതിലും. ബഈസ, ഈസാക്ക് നൽകപ്പെട്ടതിലും. വമാ ഊതിയ നബിയൂന, പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലൊക്കെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. എവിടെ നിന്ന്? റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫരിഖു, ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ബൈന അഹദിൻ മിൻകും, അവർക്കിടയിൽ ഒരാൾ, അവരിലെ ഒരാൾക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. വനഹനു, ഞങ്ങൾ ലഹു, അവന് മുസ്ലിമൂൻ, കീഴ്പ്പെട്ടവരാണ്, അല്ലാഹുവിന് കീഴ്പ്പെട്ടവരാണ്. ഒന്നുകൂടി നോക്കാർത്ഥം. ഓരോ നിങ്ങൾ പ്രഖ്യാപിക്കുക, സത്യവിശ്വാസികളെ നിങ്ങൾ പ്രഖ്യാപിക്കുക. അവരോട് പറയാനുള്ള രീതിയാണ്, നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇബ്രാഹിമിന്റെ മതം സ്വീകരിച്ചു എന്ന പോലെ തന്നെ വീണ്ടും പറയാൻ പറയാണ്. ആമന്ന ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിലും. വമാ ഉൻസില ഇലാ ഇബ്രാഹീമ, ഇബ്രാഹീമിന് ഇറക്കപ്പെട്ടതിലും. വഇസ്മാഈല, ഇസ്മായിലിനും. വൈസ്ഹാഖ്, ഇസ്ഹാഖിനും. വയാഖൂബ, യാഖൂബിനും. വല്ലസ്ബാ, അവരുടെ സന്താന പരമ്പരകൾപ്പെട്ടവർക്കും. വമാ ഊതിയ മൂസാ, മൂസാക്ക് നൽകപ്പെട്ടതിലും. വഈസ, ഈസാക്കും. വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം, തങ്ങളുടെ നാഥനിൽ നിന്ന് അവർ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. അപ്പോ ഞങ്ങൾ ഏത് മതം സ്വീകരിക്കുന്നതിന്റെ വളരെ കൃത്യമായ വിശദീകരണമാണ്. ഞങ്ങള് നിങ്ങൾ പിന്നുണ്ടാക്കിയ യഹൂദ മതമോ ഈസാ നബിക്ക് ശേഷം കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ക്രൈസ്തവതയോ അല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ സ്വീകരിക്കുന്നത് ഒന്നാമത് അള്ളാഹു, അതേപോലെ തന്നെ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമായ ഖുർആനിൽ, മുൻ വേദഗ്രന്ഥങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മാൽ നബി അലൈഹി ഇസ്ലാമിനും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും ഒക്കെ അള്ളാഹു തആല നൽകിയ സന്ദേശം എന്താണോ ആ സന്ദേശത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഈസാ നബി അലൈഹി ഇസ്ലാമിനും നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ, തൗറാത്തിലും ഇഞ്ചീലിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് എന്തൊക്കെ നൽകപ്പെട്ട അതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിന് പരിപൂർണമായും വിധേയരായ ആളുകളാണ് എന്നാണ് അവരോട് പ്രഖ്യാപിക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ ഇവിടെ വിശ്വസിക്കുന്നു. അപ്പൊ ഇബ്രാഹിം മതം സ്വീകരിക്കാന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഈ ആയത്ത്. ഇബ്രാഹിം മതം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞതിന്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ അമ്പിയാക്കന്മാരൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നത്. എന്തിനാ പിന്നെ പിന്നെ അമ്പിയാക്കന്മാർ വരാൻ കാരണം? ഒരു പ്രവാചകന്റെ ജനത ആ പ്രവാചകന്റെ സന്ദേശത്തെ ധരിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശത്തെ വക്രീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അടുത്തൊരു പ്രവാചകൻ രംഗത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ പിൻഗാമികൾ വഴിപിടപ്പിച്ചപ്പോൾ അവർക്ക് മാർഗദർശകനായി നിയുക്തനായവനാണ് പ്രവാചകൻ. അപ്പൊ ഓരോ പ്രവാചകന്മാരും, ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമും യൂസുഫ് നബി അലൈഹിസ്സലാമും ഒക്കെ പഠിപ്പിച്ച ഇസ്ലാമിക സന്ദേശത്തെ പിൻഗാമികൾ തിരസ്കരിച്ചപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം വന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സന്ദേശത്തെ തിരസ്കരിച്ചപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നത്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും യഥാർത്ഥത്തിൽ ഈ ലോകത്തോട് പ്രബോധനം ചെയ്ത സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെടണം, അള്ളാഹുവിനെ മാത്രം ഇലാഹായി അംഗീകരിക്കണം, അള്ളാഹുവിനെ മാത്രമേ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാവൂ എന്ന ആശയമാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്. അവരൊക്കെയും ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചത് അക്കയുമുദ്ദീന ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടിയാണ്. അതുകൂടി അങ്ങൾക്ക് എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതേസമയം എന്തിന് പിന്നീട് പ്രവാചകന്മാർ വന്നു പറഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ ശേഷം അവരുടെ ജനത പിൻഗാമികൾ ആ സന്ദേശത്തെ വക്രീകരിച്ചപ്പോൾ അതിനെ പുനരുദ്ധരിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ യഹൂദ മതം യഥാർത്ഥത്തിൽ പിന്നീട് വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞില്ലേ? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞില്ലേ? പണിയല്ലേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്? ഈ ക്രിസ്ത്യാനികളോട് വളരെ കൃത്യമായി ഇസ്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നു യഹൂദന്മാരെന്താ ചെയ്തത്? പിന്നീട് വന്ന പ്രവാചകനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞില്ലേ? ഇതേപോലെയാണ് നിങ്ങൾ ഇപ്പോൾ വന്ന അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളും യഥാർത്ഥത്തിൽ തള്ളിക്കളയുന്നത്. അതുകൊണ്ട് പ്രവാചക സന്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പ്രവാചകന്മാരുടെ മേൽവിലാസത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത അബദ്ധജടിലമായ വിശ്വാസാചാരങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ തള്ളുന്നത്. അല്ലാതെ അവരുടെ സന്ദേശത്തെയല്ല, നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത അബദ്ധജടിലമായ സന്ദേശത്തെയാണ് ഞങ്ങൾ തള്ളിക്കളയുന്നത്. മുൻ പ്രവാചകന്മാർ പ്രചരിപ്പിച്ച ദീനിൽ നിന്നും ശരീഅത്തിൽ നിന്നും അവരുടെ പിൻഗാമികൾ കളഞ്ഞതോ അല്ലെങ്കിൽ മറന്നുപോയതോ അല്ലെങ്കിൽ വികലമാക്കിയതോ ആയ കാര്യങ്ങളെയാണ് ഞങ്ങൾ തള്ളിക്കളയുന്നത്. മറിച്ച് ആ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന സന്ദേശത്തെ തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ മറുപടിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇവരൊക്കെ പരിഗണിക്കുന്നു, ഒരു തരി പോലും വിടവില്ലാതെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെപ്പോലും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത സന്ദേശത്തിൽ നിന്ന് ഒരു ചെറിയ അംശത്തെപ്പോലും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹി സ്വലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാർക്കിടയിലും ഒരു ചെറിയ വിവേചനം പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മാത്രം പ്രവാചകൻ എന്ന കാഴ്ചപ്പാടല്ല ഞങ്ങൾക്കുള്ളത്. മുഴുവൻ പ്രവാചകന്മാരെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ്. ആ വേദഗ്രന്ഥം അള്ളാഹു എന്നുള്ളതാണ്. പക്ഷെ ആ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ തിരുത്തലുകൾ വരുത്തി, നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി, നിങ്ങൾ അതിൽ നിങ്ങളുടേതായ താല്പര്യങ്ങൾ എഴുതി ചേർത്തു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെ നിങ്ങൾ ഒഴിവാക്കി. അങ്ങനെയാണല്ലോ പിൽക്കാലത്ത് പ്രവാചകന്മാർ പലതും വന്നത്. ഇപ്പൊ നിങ്ങളുടെ പുരോഹിതന്മാരും കൂട്ടരും നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എഴുതി ചേർത്ത പലതുമാണ് അതിനകത്തുള്ളത്. ഇതാണ് ഞങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴുള്ള നിങ്ങൾ തിരുത്തിയ വേദഗ്രന്ഥത്തെയല്ല, ആദ്യകാലത്തെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആ വേദഗ്രന്ഥത്തെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അനുദാപനം ചെയ്തത്. ഞങ്ങൾ പരിപൂർണമായും ഒരു പ്രവാചകന് മാത്രം വിധേയപ്പെട്ട ജാതി വിഭാഗമല്ല. ഞങ്ങൾ നേരെ അള്ളാഹുവിന് ഉണ്ടായതാണ്. യഹൂദന്മാർ പറഞ്ഞ ഞങ്ങൾ മൂസയുടെ മറ്റു ചില ആളുടെ മാത്രമാണെന്നല്ലേ? നസാറാക്കൾ പറഞ്ഞ ഞങ്ങൾ ഈസാനവിടെ മാത്രം വന്ന വിഭാഗീയത, ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് മുമ്പുള്ള പല പ്രവാചകന്മാരെയും വധിക്കല്ലേ ചെയ്തത്? യഹ്യ നബി അലൈഹി സ്വലാമിനെ, സക്കരിയ അലൈഹി സ്വലാമിനെ ഒക്കെ വധിച്ചില്ലേ നിങ്ങൾ? എത്ര എത്ര പ്രവാചകന്മാർ, യഖ്തുലൂന നബിയ്യീൻ, പ്രവാചകന്മാരെ വധിച്ചില്ലേ? കാരണം നിങ്ങളിലേക്ക് വന്ന ഒരു പ്രവാചകനെ, ആ പ്രവാചകന് ശേഷം അദ്ദേഹത്തിന്റെ ജാതി രൂപം മാത്രം രൂപപ്പെടുത്തിയിട്ട് മറ്റു പ്രവാചകന്മാരെ നിഷേധിക്കുകയും പിന്നീട് വന്ന പ്രവാചകന്മാരെ വധിക്കുകയും അല്ലേ ചെയ്തത്? എന്നാൽ ഇസ്ലാം ചെയ്യുന്നത് എല്ലാ പ്രവാചകന്മാരെയും സത്യപ്പെടുത്തുകയാണ് ചെയ്തത്. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത് അവരെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിന്റെ ദീനിന്റെ വ്യവസ്ഥയാണ് എന്ന വസ്തുത അംഗീകരിക്കുകയാണ് ചെയ്തത്. വളരെ കൃത്യമായ വിശദീകരണമാണ് വിശുദ്ധ ഖുർആൻ വിഷയത്തിൽ നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ആയത്ത് وَإِنَّامِنُوا بِمِثْلِ مَا آمَنْتُمْ بِهِ فَقَدِ اهْتَدَوْا وَإِن تَوَلَّوْا فَإِنَّمَا هُمْ فِي شِقَاقٍ فَسَيَكْفِيكَهُمُ اللَّهُ وَهُوَ السَّمِيعُ الْعَلِيمُ നിങ്ങൾക്ക് വീഡിയോ ഇട്ടാറുണ്ട് ഈ പേജിന്റെ ഓതുന്ന വീഡിയോ. അങ്ങനെ പല ക്ലാസ് എടുത്തു വേണം ക്ലാസ്സിൽ ഇരിക്കാൻ കേട്ടോ. വൈന്നാമിനൂബി മുസ്ലിമാമുംബി ഫഖദ് ഇഹ്തദൗ ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തിൽ അത് 137-ാമത്തെ ആയത്ത്. ഇനി അവർ വിശ്വസിക്കുകയാണെങ്കിൽ, മിസ്ലിമ ആമൻതും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പോലെയുള്ളതിൽ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, അതിൽ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, അവർ നേർമാർഗം, തീർച്ചയായും അവർ നേർമാർഗം പ്രാപിച്ചു. വൈൻതവല്ലോ, ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, പൈന്നമാകും, നിശ്ചയമായും അവർ ഫിഷിഖാ, എതിർപ്പിൽ മാത്രമാണ്, ഭിന്നിപ്പിൽ മാത്രമാണ്, വിഘടനത്തിലാണ്. എന്നാൽ അവരിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷിക്കും, അള്ളാഹു നിന്നെ രക്ഷിക്കും. അള്ളാഹു അവൻ അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനാണ്, അല്ല അലീം, എല്ലാം അറിയുന്നവനാണ്. അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കും. ഇനി അവർ വിശ്വസിക്കുകയാണെങ്കിൽ, വിമിസ്ലിമാ ആമൻതും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ, സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളെ വിശ്വസിച്ചതുപോലെയുള്ള കാര്യങ്ങളിൽ ഈ അഹ്ല കിതാബ് അവർ വിശ്വസിക്കുകയാണെങ്കിൽ, തീർച്ചയായും അവർ സന്മാർഗം പ്രാപിച്ചു. അതല്ല അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, നിശ്ചയം അവർ വിഘടനത്തിലാണ്, എതിർപ്പിലാണ്. അവർ കാണിക്കുന്ന എല്ലാ എതിർപ്പുകളിൽ നിന്നും അള്ളാഹു താങ്കളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വഹുവ സമീഉല്ലലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അത് മനസ്സിലായിട്ടാണ് ഒന്നുകൂടി പറയാം. വൈന്നാമിനു, ഇനി അവർ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പോലെയുള്ളതിൽ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, തീർച്ചയായും അവർ നേർമാർഗം പ്രാപിച്ചു. വൈൻ തവല്ലോ, ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, തീർച്ചയായും അവർ എതിർപ്പിലാണ്. അള്ളാഹു എന്നാൽ അവരിൽ നിന്ന് തീർച്ചയായും താങ്കളെ സംരക്ഷിക്കും. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സന്മാർഗം പ്രാപിക്കണമെങ്കിൽ യഹൂദ മതവും ക്രിസ്തു മതവും സ്വീകരിച്ചേ പറ്റൂ എന്ന വേദക്കാരുടെ വാദത്തിന് മറുപടി പറഞ്ഞതിന് തൊട്ടടുത്തുള്ള ഇതില് ഈ ബഹുദൈവാരാധകർക്കും ഈ വേദക്കാർക്കും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരികയാണെങ്കിൽ അവർക്ക് സന്മാർഗം കിട്ടും. കാരണം ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സന്ദേശം. അവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിലും പ്രവാചകനിലും വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥ സന്മാർഗം ലഭിക്കാൻ അതായിരിക്കും വഴി. അവരതാണ് സ്വീകരിക്കേണ്ടത്. കാരണം ഇതാണ് യഥാർത്ഥത്തിൽ ഋജുവായ യഥാർത്ഥത്തിലുള്ള സന്ദേശം. ആ പ്രവാചകന്റെ സന്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി വരിക എങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. കാരണം ഈ പ്രവാചകൻ മുൻകാല പ്രവാചകന്മാരെയും വേദഗ്രന്ഥത്തെയും സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന പ്രവാചകനാണ്. ഈ കാലഘട്ടത്തിലെ ജനത ഈ പ്രവാചകനിലാണ് വിശ്വസിക്കേണ്ടത്. ഈ പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനാണ് ഈ കാലഘട്ടത്തിലെ ജനതക്ക് ഉള്ള വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. അപ്പോൾ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ആരോ ചോദിച്ചുകൊണ്ട് പറയണം, അവർ അപ്പോൾ അവർ ഇനി വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലിമാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദിഹ്തദൂ, അവർ സന്മാർഗം പ്രാപിച്ചു. അതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം. അല്ല, നിങ്ങളിലേക്ക്, നിങ്ങൾ പടച്ചുണ്ടാക്കിയ ജൽപ്പനങ്ങളിലേക്ക്, നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത സ്വയംകൃതമായ ആശയങ്ങളിലേക്ക് സത്യസന്ദേശത്തിന്റെ വക്താക്കൾ തിരിച്ചു വരല്ല വേണ്ടത്. നിങ്ങൾ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് യഥാർത്ഥ അള്ളാഹുവിന്റെ ദർശനത്തിലേക്കും, മുൻകാല പ്രവാചകന്മാർ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ പ്രപിതാക്കളായ ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാഖും ഈസാ അലൈഹിസ്സലാം ഇവരൊക്കെയും പ്രബോധനം ചെയ്ത സന്ദേശത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അതാണ് സന്മാർഗം പ്രാപിക്കാനുള്ള മാർഗം. നിങ്ങൾ അതിനെ തള്ളിക്കളയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടും പ്രവാചകനോടും എതിർപ്പുള്ളവരായി മാറും, അതിനെ എതിർക്കുന്നവരും അതിൽ നിന്ന് വിഘടിച്ചവരായി മാറും. സ്വാഭാവികമായും നിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങളിൽ നിന്നും എതിർപ്പുകളിൽ നിന്നും തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഫസയക്കിപ്പിക്കും, അള്ളാഹു മതിയാകും. പ്രവാചകനെ സംരക്ഷിക്കാൻ അള്ളാഹു തന്നെ മതിയാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാം കേൾക്കാൻ കഴിയും, എല്ലാം അറിയാൻ സാധിക്കും എന്നർത്ഥം. അടുത്ത ആയത്ത് നോക്കും, വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. സുബ്ഹാനല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സുബ്ഹാ വനഹ്നു ലഹു ആബിദൂൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വർണ്ണം, അല്ലാഹുവിന്റെ വർണ്ണം നിങ്ങൾ സ്വീകരിക്കുവീൻ. ഒമൻ ആരുണ്ട് അഹ്സനു, വിശിഷ്ടമായവൻ, മിനല്ലാഹി അല്ലാഹുവിനേക്കാൾ, സുബ്ഹാത്ത വർണ്ണത്താൽ വിശിഷ്ടവനായവൻ ആരുണ്ട്? അള്ളാഹുവിനേക്കാൾ വർണ്ണത്തിൽ വിശിഷ്ടമായവൻ ആരുണ്ട്? വനഹിനു, ഞങ്ങളാവട്ടെ, ലഹു അവന് ആബിദൂൻ, വഴിപ്പെടുന്നവരാകുന്നു. അല്ല നോക്കർത്ഥം, സിബ്ഹത്തല്ലാ, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക. ഒമൻ അഹ്സനു മിനല്ലാഹി സിബ്ഹാ, അള്ളാഹുവിന്റെ വർണ്ണ, ഒമൻ അഹ്സനു മിനല്ലാ, അവൻ അഹ്സനു വിശിഷ്ടമായവരാരുണ്ട്? മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ, സിബ്ഹാ വർണ്ണത്താൽ. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ ലഹു അവന് ആബിദൂൻ, ഞങ്ങൾ അവനെ വഴിപ്പെടുന്നവരാകുന്നു, ഞങ്ങൾ അവന് വഴിപ്പെട്ടു പോകുന്നവർ ആകുന്നു എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വർണ്ണം നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഇത് 62-ാമത്തെ ആയത്തിന് വിരുദ്ധമല്ല. 62-ാമത്തെ ആയത്ത് ഞാൻ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. അത് നമ്മള് അന്ന് കേൾക്കണം. 62-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും മതം സ്വീകരിച്ചാൽ മതി എന്നല്ല, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിട്ടില്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് വളരെ കൃത്യമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസങ്ങളിലും വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലാഹുനും വലാഹുനും വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നാണ്. ഞാൻ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചോളൂ, നിങ്ങൾ നസാറായിട്ട് ജീവിച്ചോളൂ, നിങ്ങൾ ജൂതന്മാരായിക്കോളൂ എന്നല്ല പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. ഇത് ആ ആയത്തുമായിട്ട് ഏറ്റുമുട്ടല്ല, ആയത്തിന്റെ കൃത്യമായ വിശദീകരണമാണ് ഈ ആയത്ത്. പറ്റുമെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് യൂട്യൂബിൽ അത് കേട്ട് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. അങ്ങനെ ഒരുപാട് തെറ്റായ കാഴ്ചപ്പാട് നമ്മൾ മുസ്ലിം സമൂഹത്തിൽ ഇപ്പൊ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമൊന്നും ആണെന്നില്ല, ഇസ്ലാമിൻ്റെതൊന്നും വേണമെന്നില്ല, ഏത് മതമായാലും ശരി, ഒരാ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായാൽ മതി എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ആ ആയത്തിന്റെ വിശദീകരണം ഒന്നും കൂടി കൃത്യമായി തന്നെ പറയുകയാണ്. എന്തെന്ന്? നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായി ഈ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വിരുദ്ധമായതല്ല. ശരി, നമ്മൾ ഈ ആയത്തിലേക്ക് വരികയാണ്. സിബ്ഹത്തല്ലാഹ്, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുവിൻ. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഹാ, അള്ളാഹുവിന്റെ വർണ്ണത്തെക്കാൾ വിശിഷ്ടമായ വിശിഷ്ടമായി ആരുടെ വർണ്ണമുണ്ട്? വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവനെ മാത്രം അനുസരിക്കുന്നവരാകുന്നു, അവന് മാത്രം വഴിപ്പെട്ടവരാകുന്നു എന്നാണ് ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇതിനെ രണ്ടു വിധത്തിലും ഒരു രണ്ട് സംഗതികളായി ഇതിനെ മനസ്സിലാക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുന്നു എന്നും അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക എന്നും തങ്ങളുടെ മതത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയെ ആദ്യമായി സ്നാനം ചെയ്യുക എന്ന ചടങ്ങ്, അതായത് ഇപ്പോഴത്തെ ഇവിടെ നേരത്തെ ഖുർആൻ ഇസ്ലാം അവർ ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചത്. ശരിക്കും നേരത്തെ ആയത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? നിങ്ങൾ ഈ മാർഗം സ്വീകരിക്കുക, അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കുക. ഈ അതേസമയം നസാറാക്കളും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിലേക്ക് ചേർക്കുമ്പോൾ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് സ്നാനം ചെയ്യൽ, മാമോദിസ ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു പരിപാടി. ആദ്യം അത് ജൂതന്മാർക്കുണ്ടായിരുന്നു, പിന്നീട് ക്രിസ്ത്യാനികളും അത് സ്വീകരിച്ചു. അതായത് ഒരു പ്രത്യേക വർണ്ണത്തിൽ മുക്കിക്കൊണ്ടാണ് അവരെ ജൂതനാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, മഞ്ഞവെള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല സഭകളും പല രീതിയിലാണ് നടത്തുന്നത്, കേരളത്തിൽ തന്നെ പല രീതിയാണ്. മാമോദിസ എന്ന് പറഞ്ഞുകൊണ്ട് നടത്താറുണ്ട്. കേരളത്തിൽ തന്നെ പ്രചരണവും അതേപോലെ പെന്തക്കോസ്റ്റുകാരൊക്കെ അങ്ങനെ ഒരു വർണ്ണമേ ഇല്ല, അത് ശരിയല്ല എന്ന് പറയുന്നവരൊക്കെ, അങ്ങനെ വൈവിധ്യങ്ങൾ വേറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചെയ്തിരുന്നത് ക്രിസ്ത്യാനികളാകാനും നസാറാക്കളാകാനൊക്കെ വേണ്ടി ഇവർ ഈ ബാപ്റ്റിസം, ഈ സ്നാനം ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തിരുന്നത്. ജോർദാൻ നദിയിലൊക്കെ പണ്ട് വളരെ വിപുലമായിട്ടാണ് ചെയ്തിരുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആൻ അതിനെ പരാമർശിച്ചുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ടുമാണ് പറയാറ്, നിങ്ങളെ യഹൂദനാകാനും. ഇത് യഥാർത്ഥത്തിൽ ആദ്യത്തിൽ നടപ്പുണ്ടായിരുന്നില്ല, പിന്നീട് നിങ്ങൾ സ്വീകരിച്ചതാണ്. യഥാർത്ഥത്തിൽ മൂസാ നബിയോ ഈസാ നബി അലൈഹി ഇസ്ലാമോ ഇങ്ങനെ ഒരു സംഗതി പഠിപ്പിച്ചിട്ടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്തു, യഹൂദനാകാൻ വേണ്ടിയിട്ട് ഒരു സ്നാനം, ക്രിസ്ത്യാനിയാകാൻ വേണ്ടിയിട്ട് ഒരു സ്നാനം രീതി സ്വീകരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു വെള്ളത്തിലോ ഇതിലോ മുക്കിയിട്ട് സ്നാനം ചെയ്ത് ജാതിയാകരല്ല യഥാർത്ഥത്തിൽ വേണം. പകരം നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ വർണ്ണം, അള്ളാഹുവിന്റെ പ്രകൃതി, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ശരിക്കാര് പറയാ, അള്ളാഹുവിന്റെ പ്രകൃതി സ്വീകരിക്കുക, അള്ളാഹുവിന്റെ മതമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇസ്ലാത്ത് എന്ന് പറഞ്ഞാല് പുറമേക്കൊരു കളർ കൊടുക്കലിനെ കുറിച്ചല്ല, പകരം പുറമേക്കുള്ള ഒരു കളർ കൊടുക്കുന്നതിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ പറയാൻ. പകരം അത് ആ ഒരു വർണ്ണമായി മാറുക എന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പടച്ച തമ്പുരാന്റെ ഒരു ഇതിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനെ കുറിച്ച് കൂടി വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നതും പ്രവാചകന്മാരും അവരും കൊണ്ടുവന്ന വേദങ്ങളും പ്രബോധനങ്ങളും ആദർശങ്ങളും ജീവിത വ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് സ്വയം സമർപ്പിക്കുന്നവരായി തീരുക. നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് മനുഷ്യന് ഏറ്റവും വിശിഷ്ടമായ പ്രകൃതി അള്ളാഹുവിന്റെ പ്രകൃതിയാണ്, അങ്ങനത്തെ ഒരു പ്രകൃതി മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അപ്പൊ ആ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യും. മറിച്ച് നിങ്ങൾ തങ്ങളുടെ മുതുകിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരങ്ങളും നിങ്ങളുടെ മേൽ തേച്ചു പിടിപ്പിക്കുന്ന കൃത്രിമ വർണ്ണങ്ങളും അല്ല ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. പകരം അയാളുടെ പ്രകൃതിക്ക് യോജിച്ചതും അള്ളാഹു നിശ്ചയിച്ചതുമായ വർണ്ണമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഈ ഏതാണ്ട് നിങ്ങൾ ഏതെങ്കിലും ചായത്തിൽ മുക്കിയതോ കൃത്രിമ ചായം പൂശിയത് കൊണ്ടോ മനുഷ്യന്റെ പ്രകൃതിയിലോ ഘടനയിലോ മൗലികമായ ഒരു മാറ്റമോ ഒന്നും യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു എന്തെങ്കിലും ചായം മൂച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതിയിലോ ഘടനയിലോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പകരം നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ നിങ്ങളെ സൃഷ്ടിച്ച ശ്രദ്ധാവായ റബ്ബിന്റെ ഇത് ബോധപൂർവം കണ്ടെത്തുകയും അവനെ അനുസരിക്കുകയും അവന്റെ വ്യവസ്ഥ സ്വീകരിക്കുകയും അവനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നിങ്ങൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ഭരണമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. കേവലം നിങ്ങളൊരു ചായത്തിൽ മുക്കിയിട്ട് ഏതെങ്കിലും മതദർശനത്തിന്റെയോ ജാതി വ്യവസ്ഥയുടെയോ രൂപത്തിലേക്ക് രൂപപ്പെട്ടു പോവുകയല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. മനുഷ്യർക്ക് അവരുടെ യഥാർത്ഥ പ്രകൃതിയും അതിന്റെ തേട്ടങ്ങളും കാണിച്ചു കൊടുക്കാൻ ദൈവനിയുക്തരായ പ്രവാചകന്മാരുടെ സന്ദേശമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ വർണ്ണത്തെ കുറിച്ചാണ്, അള്ളാഹു പഠിപ്പിച്ച മതത്തെ കുറിച്ചാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഏതാനും സ്നാനം പരിപാടികളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനമല്ല യഥാർത്ഥത്തിൽ മനുഷ്യന്റെ രക്ഷയുടെയും മോചനത്തിന്റെയും മാർഗം. പകരം അള്ളാഹുവിന്റെ വർണ്ണം നിങ്ങൾ സ്വീകരിക്കുക. അതിനേക്കാൾ നല്ല വർണ്ണം ആർക്കാ തരാൻ പറ്റുക? അതിനേക്കാൾ നല്ല വ്യവസ്ഥ ആർക്കാ നൽകാൻ കഴിയുക? അതിനേക്കാൾ നല്ല ജീവിതഘടന ആർക്കാ നൽകാൻ കഴിയുക? അതിനേക്കാൾ വലിയ ശുദ്ധീകരണം, യഥാർത്ഥത്തിൽ സ്നാനം എന്ന് പറഞ്ഞ ശുദ്ധീകരണം, അതിനേക്കാൾ വലിയ ശുദ്ധീകരണം നൽകാൻ ആർക്കാ കഴിയുക? ഞങ്ങൾ പരിപൂർണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടവരാണ്, ഞങ്ങൾ പരിപൂർണമായും അള്ളാഹുവിന് വിധേയപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. പറയുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? ബഹുവ അവനാകട്ടെ റബ്ബുനാ ഞങ്ങളുടെ നാഥനാണ്, ഉറപ്പുക്കും നിങ്ങളുടെയും നാഥനാണ്. പക്ഷേ അവലനാകുമാലുര ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, വലക്കും നിങ്ങൾക്ക് അവമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങൾ. വനഹനുലഹു ഞങ്ങളാകട്ടെ അവന് മുഫ്ലിസൂൻ ആത്മാർത്ഥത പുലർത്തുന്നവരാകുന്നു, അവനോട് ആത്മാർത്ഥത പുലർത്തുന്നവരാകുന്നു. പറയുക അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ ഞങ്ങളുടെ നാഥനാണ്, റബ്ബുക്കും നിങ്ങളുടെയും വലനാഹുമാലുന ഞങ്ങളുടെ കർമ്മങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, വലക്കും നിങ്ങൾക്ക് അവമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങൾ. വനഹനുലഹുസൂ ഞങ്ങൾ അവനോട് ആത്മാർത്ഥത പുലർത്തുന്നവരാണ്. യഥാർത്ഥത്തില് ഈ ആയത്ത് അറേബ്യയിലെ ബഹുദൈവ വിശ്വാസികളൊക്കെ പുരോഹിതന്മാരോട് കൂടി ചേർത്തുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ തർക്കുന്നത്? ആ കാര്യത്തിൽ നമുക്കൊന്നും തർക്കല്ല, നമ്മുടെ ഒക്കെ ഇരാഹായകനായ അള്ളാഹു, നമ്മളെല്ലാവരുടെയും ഞങ്ങളുടെയും നിങ്ങളുടെ ഒക്കെ റബ്ബ് അള്ളാഹു. പക്ഷെ ആ അള്ളാഹുവിനേക്ക് എത്തിച്ചേരാനുള്ള മാർഗത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ തർക്കിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതിന്റെ അവസാനം പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടേതായ മതവിഷയത്തിൽ വല്ലാതെ തർക്കിക്കാൻ വരുന്ന അഹ്ലി കിതാബുകാരോട് പിന്നെ അവിടെ പാലിക്കേണ്ട ഒരു മര്യാദ സത്യവിശ്വാസികളെ പഠിക്കും. നിങ്ങൾ വല്ലാതെ തർക്കിച്ച് അവരെ തോൽപ്പിക്കാനും നമ്മൾ പോണ്ട കാര്യം. കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവര് തർക്കിക്കുകയാണെങ്കിൽ അവരോട് പറയണം, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കുന്നത് എന്തിനാണ്? അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ നാഥനാണ്. അതേസമയം ഞങ്ങളുടെ വിശ്വാസവും കർമ്മവും ശരിയല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമല്ലോ. ഞാനെന്തിനാ ബേജാറടിക്കുന്നു? ഞങ്ങളുടെ കർമ്മം ഒന്ന് ശരിയല്ലെങ്കിൽ നിങ്ങൾ ബേജാറടിക്കണ്ട. നിങ്ങളുടെ കർമ്മം താക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദിത്വമൊന്നുമില്ല. ഞങ്ങൾ പറയുന്ന കൃത്യമായ ഘടന അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അംഗീകരിക്കുകയും വേണം എന്നതാണ് ഞങ്ങൾ വ്യക്തമായി വെക്കുന്നത്. ഞങ്ങൾ പരിപൂർണമായും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരു തരി പോലും പങ്കു ചേർക്കാതെ അള്ളാഹു നിഷ്കളങ്കമായി സമീപിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടെടുക്കാം, പക്ഷെ അവരോട് എന്ത് നിലപാടെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ വിശദീകരണമാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങളുടെ കൂറും ഭക്തിയും അനുസരണവും അടിമത്തവും ഒക്കെ അള്ളാഹുവിനോടാണ്, ഏതെങ്കിലും പക്ഷീയതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, ഏതെങ്കിലും വിഭാഗീയതയുടെ അടിസ്ഥാനം. നിങ്ങൾ ചെയ്തത് എന്താ? നിങ്ങളുടെ പ്രവാചകന് ശേഷം വന്ന വംശങ്ങളുടെ രൂപപ്പെടുത്തിയ മതം രൂപപ്പെടുത്തുന്നതല്ലേ നിങ്ങൾ ചെയ്തത്? ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കാത്ത ദർശനങ്ങളാണ് ക്രിസ്ത്യാനിസത്തിന്റെ പേരിൽ നിങ്ങൾ പിന്നെ രൂപപ്പെടുത്തിയെടുത്തത്. ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഞങ്ങൾ പരിപൂർണമായും അള്ളാഹുവിന് വിധേയപ്പെട്ട് കഴിയുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിന്റെ കാര്യത്തിൽ വെറുതെ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തർക്കിക്കാൻ വരുന്നവർ തർക്കിച്ച് തോൽപ്പിക്കാനും നമുക്ക് പോകണ്ട. പകരം അവരോട് അവരുടെ നിലപാട് എടുക്കാം, നമുക്ക് നമ്മുടെ നിലപാടുമായി എടുക്കാം എന്ന വിശദീകരണം വിശ്വാസികൾക്ക് നൽകുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത്. തുടർന്ന് അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വഇസ്മായീൽ വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത് കാനൂ ഹൂദന വനസാറ ഖുൽ അൻതും അഅലം അമില്ലാ വമൻ അളമു മിമ്മൻ കതമ ശഹാദത്തൻ ഇൻദഹു മിനല്ലാ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂ. അം തഖൂലൂന നിങ്ങൾ പറയുന്നുവോ, ഇന്ന ഇബ്രാഹീമ നിശ്ചയമായും ഇബ്രാഹിം ഇസ്മായിൽ വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്ത്. അസ്ബാത്ത് എന്ന് പറഞ്ഞാല് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരകളാണ്. അതിനെ കുറിച്ചുള്ള ആദ്യം പറയുന്ന ഒരു പേരാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ. കാനു അവരായിരുന്നു ഹൂദൻ ജൂതന്മാരായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഔ അല്ലെങ്കിൽ നസാറാക്കളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഖുൽ എന്നാൽ പറയുക, അന്തും നിങ്ങളാണോ അവലമു ഏറ്റവും നന്നായി അറിയുന്നത് നിങ്ങളാണോ? അം അതല്ല, അള്ളാഹു അള്ളാഹുവോ? ഒമൻ അവലമു കടുത്ത അക്രമി ആരുണ്ട്? മിമ്മം കത്തമ ഷഹാദ സാക്ഷ്യം മറച്ചു വെച്ചവനേക്കാൾ, ഇന്ദഹു തന്റെ വശമുള്ള സത്യത്തെ മറച്ചു വെച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? മിനല്ലാ അള്ളാഹുവിൽ നിന്ന്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല അല്ലാഹു. ഇത് നേരത്തെ പറഞ്ഞതിന് വിശദീകരണം ഒന്നും കൂടി പറയാം. അം തഖൂലൂന നിങ്ങൾ പറയുന്നുവോ, ഇന്ന ഇബ്രാഹീമ വഇസ്മായീല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത് ഇവരൊക്കെ ജൂതന്മാരായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ നസാറാക്കളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ചോദിക്കുക, അന്തുമാരും നിങ്ങളാണോ ഏറ്റവും നന്നായി അറിയുന്നത്? അതല്ല അള്ളാഹു അള്ളാഹു ആണോ? കടുത്ത അക്രമി ആരുണ്ട്? മിമ്മൻ കത്തമ ഷഹാദത്തിൻ ഇന്ദഹു, തന്റെ പക്കലുള്ള സാക്ഷ്യത്തെ മറച്ചു വെച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? മിനല്ലാഹ് അല്ലാഹുവിൽ നിന്ന്. വമല്ലാഹു അല്ലാഹു അല്ല ബിഗാഫിലിൻ അമ്മാ താമലൂ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല അല്ലാഹ്. നിങ്ങൾ ഇത് വർത്താനാ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മാഇൽ നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഇസാ നബി അലൈഹിസ്സലാം ഒക്കെ യഹൂദന്മാരും നസാറാക്കളുമാണോ? അവരൊക്കെ പോയതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ രൂപപ്പെടുത്തിയതല്ലേ യഹൂദായുസവും ക്രിസ്ത്യാനിസവും? അവരൊന്നും യഹൂദന്മാരും നസാറാക്കളുമായിരുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറയാണോ അവരൊക്കെ അതാണ് എന്ന്? നിങ്ങൾക്കാണോ അതല്ല അള്ളാഹുവിനാണോ? ഈ വിഷയത്തിലേക്ക് ഒന്ന് നന്നായി അറിയുക. അള്ളാഹല്ലേ, അള്ളാഹുവിനല്ലേ ഈ കാര്യം നന്നായി അറിയുക. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കൊടുത്ത സാക്ഷ്യമില്ലേ? ആ പ്രവാചകന്മാരുടെ സാക്ഷ്യമില്ലേ? അവരുടെ യാഥാർത്ഥ്യമില്ലേ? അത് മറച്ചു വെക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ അക്രമം പിന്നെ എന്തുണ്ട്? നന്നായി അറിയണം. അള്ളാഹു തആല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നുണ്ട്. അള്ളാഹു അശ്രദ്ധനല്ല. അവരൊന്നും യഹൂദന്മാരല്ല, അവരൊന്നും ജൂതന്മാരായിരുന്നില്ല. അവരൊക്കെ പോയതിനു ശേഷം നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്തതാണ് യഹൂദായുസവും ജൂതായുസവും, അതേപോലെ തന്നെ ക്രിസ്ത്യാനിസവും. അവരൊക്കെ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്കാണ്, ഞാൻ അള്ളാഹിന്റെ പ്രവാചകനാണെന്ന സന്ദേശത്തിലേക്കാണ്, ആ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടണം എന്നതിലേക്കാണ്. നിങ്ങൾ ചെയ്തതെന്താ? ആ പ്രവാചകന്മാരെ പോലും ആ പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത അടിസ്ഥാന സന്ദേശത്തിന് വിരുദ്ധമായ പ്രവാചകന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും പ്രവാചകന്മാരെ ദൈവപുത്രന്മാരാക്കുകയും ചെയ്യുന്ന വിധത്തിൽ അതിനെ മറച്ചു വെക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന യൂദായുസത്തിന്റെയും ക്രിസ്ത്യാനിസത്തിലേക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അതിന്റെ ആളുകളായിരുന്നില്ല, അതിന്റെ വക്താക്കളായിരുന്നില്ല. ഈ സാക്ഷ്യം നിങ്ങൾ യഥാർത്ഥ സാക്ഷ്യത്തെ നിങ്ങൾ മറച്ചു വെക്കല്ലേ ചെയ്തത്? ഇതിനേക്കാൾ വലിയ അക്രമം എന്താണുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് ആ മതങ്ങളുമായുള്ള സംവാദം മാന്യത, ആ മാന്യതയുടെ അർത്ഥമാണ് പറഞ്ഞത്. വല്ലാതെ തർക്കിക്കാനൊന്നുമില്ല. ഉലായുൽ ഖാഫിറുൽ പറഞ്ഞ പോലെ തന്നെ വല്ലാതെ തർക്കിക്കാനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി സ്വീകരിക്കാം, നമുക്ക് നമ്മുടെ രീതി സ്വീകരിക്കാം. പക്ഷേ സത്യത്തിൽ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ആയിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പ്രതികളായിത്തീരുന്നത്. പടച്ചവന്റെ കോടതിയിൽ നിങ്ങളായിരിക്കും കുറ്റക്കാരായിത്തീരുക. ഈ സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നുവെന്ന് മാത്രം. ഞങ്ങൾ ഇതിലൊരു കള്ളത്തിനോ കാണിച്ചിരിക്കുക. ഞങ്ങൾ മുഹമ്മദ് നബിയിൽ ഒരു ദിവ്യത്വവും കൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഒരു കേവലമായ ഒരു ഇതല്ല. അസ്ബാത്ത് എന്ന് പറഞ്ഞാല് ഈസാ നബി യാക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ മക്കളുടെ ഒരു വംശപരമ്പരയ്ക്ക് പറയുന്ന പേരാണ്. കബീല എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്ക് പറയുന്ന പേരുകളാണ് അസ്ബാത്ത് എന്ന് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞത് അവരും. അപ്പൊ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ മാത്രമല്ല, ആ പ്രവാചകന്മാരുടെ തൊട്ടടുത്ത തലമുറ പോലും ഇതിലല്ല. നമുക്കറിയാലോ ക്രൈസ്തവ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്ലാമിന് ശേഷം ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഈസാ നബി അലൈഹി സ്ലാമിന്റെ സന്ദേശത്തൊക്കെ മാറ്റിമറിച്ച് വേറൊന്നാക്കി അവരെ എട്ടി മാറ്റിയെടുത്തത്. അപ്പൊ ഇതിലൊന്നും അവർക്കൊരു പക്കൂല. ഞങ്ങൾ ഇതിലൊരു കള്ളത്തിനും കാണിച്ചിട്ടില്ല. ഇസ്ലാം അവതരിപ്പിക്കുന്ന മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും ദിവ്യത്വം കൊടുക്കാൻ എന്തില്ല എന്ന് പറയാനാ? മുഹമ്മദ് നബിയുടെ മാത്രം ഒരു ജാതി വ്യവസ്ഥയായിട്ട് രൂപപ്പെടുത്തിയതും അല്ലെന്ന്. നിങ്ങൾ ചെയ്തത് അങ്ങനെയല്ലേ? യേശുവിലേക്ക് മാത്രം രൂപപ്പെടുത്തി, അതേപോലെ മറ്റേതിലേക്ക് മാത്രം രൂപപ്പെടുത്തി. ഇതല്ല, മുഴുവൻ പ്രവാചകന്മാരെയും സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഘടനയിലേക്കാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. അതാണ് ഇസ്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി ബഹുദൈവ വിശ്വാസികളോട് ആരോഗ്യപരമായ എന്നാൽ വളരെ ശക്തമായ സംവാദമാണ് അള്ളാഹു പറയാനുള്ള അധികാരം അള്ളാഹുണ്ട്. നമ്മളെ ചില ആൾക്കാർ എന്നോട് ഈ ജൂതന്മാരായിട്ടും ക്രിസ്ത്യാനികളായിട്ടും ഇങ്ങനെ സംവാദം അള്ളാഹ്ക്ക് എന്താ പറയാൻ പടി? അള്ളാഹിന്റെ അടിയാറുകള് അള്ളാഹുവിന് അവർ ചെയ്ത തിന്മകളെ കുറിച്ച് പറയണ്ടേ? അവർ ചെയ്ത അബദ്ധങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തണ്ട? അവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഏറ്റവും മാന്യവുമായ മാർഗത്തിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് തന്നെ അവരുടെ നിലപാടുകളെ ശരിക്കും ചർച്ചയ്ക്ക് വിധേയമാക്കിയാണ്. ഞാൻ ഈ ആയത്തുകളൊക്കെ കൂടി കേട്ടപ്പോ എനിക്കിങ്ങനെ അത്ഭുതം. ഒന്നാള് ആരോ പറഞ്ഞു മുഹമ്മദ് നബി ബൈബിളിൽ നിന്നും ക്രിസ്ത്യാനി പുരോഹിതന്മാരിൽ നിന്നൊക്കെ പഠിച്ചതാണ് ഖുർആൻ എന്ന് ഒരു നിരീശ്വരവാദി പറഞ്ഞു. എന്താണോ ബൈബിളിൽ പറഞ്ഞത്, എന്താണോ തൗറാത്തിൽ ഇപ്പോൾ ബൈബിളിൽ തൗറാത്തിലും പറഞ്ഞതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ ക്രിസ്ത്യാനിസം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വിരുദ്ധമായ അവരുമായുള്ള സംവാദങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. വിശുദ്ധ ഖുർആൻ അതിൽ നിന്നൊക്കെ തുലവും വ്യത്യസ്തമായ ശരിയായ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഖുർആനെ കുറിച്ച് അല്പം മനസ്സിലാക്കിയ പൊട്ടന്മാർ പറയുന്നത് ഒത്താനാണ്. അപ്പൊ ഇതാണ് ഇവിടെ കൃത്യമായി പറയുന്നത്. ഇനി അവസാനം تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. تلك أمة قد خلت ولا صدقين തിൽക്ക അത് ഉമ്മത്തുന്നൊരു സമുദായമാകുന്നു. കത് ഖലത്ത് അത് കഴിഞ്ഞു പോയ സമുദായമാകുന്നു. ലഹാമാ കസബത്ത് അത് സമ്പാദിച്ചത് അവർക്കുണ്ട്, അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. ഒലക്കും മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ട്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅ്മലൂൻ. വലാ തുസ്അലൂന നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. അമ്മാ കാനൂ യഅ്മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ. എന്താ വീണ്ടും വീണ്ടും ഖുർആൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ പൂർവികരുടെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒപ്പാക്കൊരാളുണ്ടായിരുന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കണ്ട. ആ പ്രവാചകന്മാരൊക്കെ തൗഹീദിലാണ് നിലകൊണ്ടത്, ആ പ്രവാചകന്മാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലാണ് നിലകൊണ്ടത്. അവര് ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം അവർക്കാണുള്ളത്. അവരുടെ പേരും പറഞ്ഞിട്ട് നിങ്ങളെ വെറുതെ വിളിച്ചു കളയുമെന്ന് വിചാരിക്കണ്ട. അവര് ചെയ്തതിന്റെ ഗുണം അവർക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ശിർക്കിന്റെയും നിങ്ങൾ ചെയ്യുന്ന കുഫറിന്റെയും തിന്മയുടെയും തിക്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന ചെറുക്കിന്റെയും കുഫറിന്റെയും തിക്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞു പോയ സമൂഹം കഴിഞ്ഞു പോയി, അത് അവര് നന്മയുടെ ഭാഗത്താ. പകരം നിങ്ങൾ ആ നന്മയുടെ അവരുടെ ഭാഗത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളുടെ പ്രവർത്തനം സക്രമമായി തീരുകയും അള്ളാഹുവിന്റെ അടുക്കൽ സന്മാർഗമുള്ളതായി തീരുകയും നിങ്ങൾക്ക് വിജയം കൈവരിക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ 334 അതേ ആയത്ത് തന്നെയാണ്. അപ്പൊ അതേ ആയത്ത് അന്ന് അവിടെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അള്ളാഹു തആല ഇത് വീണ്ടും ആവർത്തിച്ച് പറയാണ്. പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു ഭാഗം നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവരോടും ചോദിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് ഏതാണ്ട് ഈ ജുസ്ഇന്റെ അവസാനം വരെ അഖിലി കിതാബുകളുടെ കാര്യം കൃത്യമായി ശരി. ഇനി മറ്റു വിഷയങ്ങളിലേക്കാണ് വരുന്നത്. പിന്നെ വാക്കർത്തം ഒന്നും കൂടി പറയാൻ ഇനി നേരമില്ല. നിങ്ങൾ വാക്കർത്തം ഒന്നും കൂടി യൂട്യൂബിൽ കേട്ടാൽ മതി. 2-3 വർഷം ഞാൻ പറഞ്ഞിട്ട് വാക്കർത്തം ഒന്നും കൂടി യൂട്യൂബിൽ കേട്ടോളൂ കേട്ടോ. ഇപ്പൊ സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാല്ലാ ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പറഞ്ഞുകൊണ്ട് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അത് നിങ്ങളും കുറച്ചും കൂടി ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ഇനിയൊക്കെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് വിഷയങ്ങൾ. കാരണം അത് അത്രയും ഗൗരവമുള്ളതാണ്. നമ്മൾ വിചാരിക്കണ പോലെ ലോകത്തിലെ പ്രമുഖമായ മതങ്ങളുമായി കണക്റ്റായ ഇസ്ലാമിന്റെ സംവാദമാണ്, അള്ളാഹു നടത്തുന്ന സംവാദമാണ് നമ്മൾ അതിനെ അതിന്റെ തലത്തിൽ തന്നെ പഠിക്കുകയും ഒരു പ്രബോധകന്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യണം. നമ്മൾ അവരൊക്കെ എന്തെങ്കിലും ആയി ജീവിച്ചോണ്ടെന്ന് വെക്കേണ്ടവരല്ല. നമ്മളും എന്ത് ചെയ്യണം, ആ പ്രബോധകന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് അവരെ ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന മാന്യമായ നിലപാട്, അവരുടെ സന്ദേശം ഈ സന്ദേശം അവരുടെ റബ്ബിന്റെ സന്ദേശമാണ് അവർക്കും കൂടി ഉള്ളതാണെന്ന നിലക്ക് ദാവത്തിന്റെ നിലവാരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സമൂഹം കടന്നു വരണം. എങ്കിലേ അള്ളാഹുവിന്റെ യഥാർത്ഥ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, നമ്മളെ ക്ലാസ്സിലേക്ക് ആദ്യം ഖുർആൻ നമ്മൾ ഖുർആൻ ശരിക്കും പഠിക്കുക. അപ്പൊ നമുക്ക് പ്രബോധനം നടത്താനും തഖ്വ ഉണ്ടാകാനും ഈമാനം വർദ്ധിക്കാനൊക്കെ സഹായിക്കും. ഞാൻ ഒന്നും കൂടി പറയുന്ന, ഒരു മാസം പിന്നിട്ട് എനിക്ക് ക്ലാസ്സിലെ അന്ന് 9,000-10,000 ആളുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതാണ്. ഏതാണ്ട് അതിന്റെ അടുത്തൊക്കെ യൂട്യൂബിലുണ്ട്. പക്ഷെ കുറച്ചും കൂടി ആളുകളെ എല്ലാവരും നിങ്ങൾ പ്രേരിപ്പിക്കുകയും കൊണ്ടുവരികയും ചെയ്തത് ഒരു വലിയൊരു സംഗതിയായിട്ട് മാറ്റിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇത് അവിടെ കബൂലാക്കാൻ വേണ്ടി പ്രത്യേകം പ്രായമുള്ള ഉമ്മമാരും ഒക്കെ ഈ ഈ സൽക്കർമ്മം, ഈ ഒരു പ്രവർത്തനം, ഈ ഖുർആൻ പഠനം ഒരു വലിയ സൽക്കർമ്മമായി അത് മാറ്റിയെടുക്കാൻ ദുആ ചെയ്യണം. അവിടെ കബൂലാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം നമുക്കും വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദ്മാർക്ക് നിങ്ങളും ദുആ ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരുടെയും രോഗങ്ങളെ കുറിച്ച് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് പറയുക പ്രയാസമാണ്. ഞാൻ അവർക്കൊക്കെ വേണ്ടി അള്ളാഹുവിനോട് ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു നിശിഫയാക്കി കൊടുക്കുമാറാകണെ. പഠിച്ചവനെ അള്ളാഹുവേ സർവശക്തനായ നാഥ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഹഫിറത്തും അഥമത്തും നിങ്ങൾ അനുഗ്രഹിക്കുമാറാകണേ. പലരും ഇന്ന് ഓപ്പറേഷന് വിധേയമാകുന്നുണ്ട്. ചില ഒരാളുടെ ഉമ്മ സീരിയസ് ആയിട്ട് കിടക്കുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. ചിലരുടെ കുട്ടികൾ രോഗം ബാധിച്ച് കിടക്കുന്ന അറിയിച്ചിട്ടുണ്ട്. പഠിച്ചവനെ എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ. ഈ ഖുർആൻ പഠനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. അവരുടെ കുടുംബത്തിന് നീ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകണേ. എല്ലാവരെയും നീ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൊടുക്കുമാറാകണേ. നരക ശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അല്ലാഹ് കാത്തു രക്ഷിക്കുമാറാകണേ. ഇസ്ലാമിക ദഅവത്ത് നടത്താനും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാനും അല്ലാഹുവിന്റെ വർണ്ണം സ്വീകരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണേ. പഠിച്ചവനെ നിന്റെ ദീനിന്റെ യഖാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ
ഞങ്ങളുടെ മക്കളെ ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കുമാറാകണേ. അവരെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ. അള്ളാഹുവെ ഇസ്ലാമിക സമൂഹത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. മുസ്ലിം സമൂഹത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങളും ദുരിതങ്ങളും അനുട്ടുന്ന ഈ അവസ്ഥയിൽ നിന്ന് അവരെ നീ കരകയറ്റുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനിൽ ഖുലൂബിനാ ദിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഫാമിനാ ദവാഅ വലി ദുനൂബിനാ മുഖ്തിസാബ അനിൽ നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിന്നാർ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. اللهم انا نسالك الهدى والتقى واللفاف والتنى. اللهم زين قلوبنا بالايمان. اللهم ثبت اقدامنا بالاسلام. اللهم انا نسالك العلم النافع ورزقا طيبا وعملا متقبلا. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.